അവസാനത്തെ ശ്ലോകമാണ് ഇന്നത്തെ വിഷയം. കാശിക്ഷേത്രം ശരീരം ത്രിഭുവനജനനി വ്യാപിനി ജ്ഞാനഗംഗാം ഭക്തിശ്രദ്ധ ഗയേയം നിജഗുരുചരണ ധ്യാനയോഗ പ്രയാഗ വിശ്വേഷ അയം തുരിയ സകലജനമനസാക്ഷിഭൂത അന്തരാത്മാ ദേഹേ സർവം മദീയേ ഇതി വസതി പുനഃ തീർത്ഥമന്യത് കിമസ്തി. ദേഹത്തിലിരുന്നു കൊണ്ട് തന്നെ ഭഗവാനെ അനുഭവിക്കാം, ഭഗവത് അനുഭവം നേടാം എന്നുള്ളത് കൊണ്ട് ദേഹേ സർവം മദീയേ എന്നവസാനം പറയുന്നു. വാസ്തവത്തിൽ ഭഗവത് അനുഭവം ദേഹത്തിലല്ല ഉണ്ടാവുന്നത്, ഹൃദയത്തിലാണ്. എന്നാലും നമ്മൾ ദേഹത്തിലിരിക്കുന്നു എന്ന് തോന്നുന്ന ഈ ആയുഷ്കാലത്തിൽ തന്നെ അത് നേടുന്നത് കൊണ്ട് ദേഹേ, ദേഹത്തില് ദേഹം തന്നെ കാശിക്ഷേത്രമായി തീരുന്നു. എപ്പോഴാ കാശിക്ഷേത്രം ശരീരം, കാശിക്ഷേത്രം ശരീരം. ഇന്നലെ പറഞ്ഞല്ലോ, ഉള്ളം പെരും കോയിൽ ഊനുടമ്പ് ആലയം വള്ളപ്പിരാണാർക്ക് വായ് ഗോപുരവാസൽ തെള്ളത്തെളിന്താർക്ക് ജീവൻ ശിവലിംഗം കള്ളപ്പുലന ഐന്ത് കാലാമണി വിളക്ക്. ഈ ശരീരം തന്നെ കോവിലായിട്ട് തീരും. ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യവിധീയതി. അവിടെ ക്ഷേത്രം എന്നുള്ളതിന് അമ്പലം എന്നുള്ള അർത്ഥമല്ല, അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. ദേഹോ ദേവാലയ പ്രോക്ത ജീവോ ദേവ സനാതന എന്നൊക്കെ പല ശ്ലോകങ്ങൾ. അപ്പോ ശരീരം തന്നെ കാശിക്ഷേത്രമായിട്ട് തീരാണ്. അതിൽ ജ്ഞാനം പ്രവഹിക്കാൻ തുടങ്ങുമ്പോ ത്രിഭുവനജനനി വ്യാപിനി ജ്ഞാനഗംഗ. കാശിയില് ത്രൈലിംഗസ്വാമി എന്ന് പറഞ്ഞൊരു സിദ്ധപുരുഷൻ ഉണ്ടായിരുന്നു. ചില സിദ്ധപുരുഷന്മാർ അനേക വർഷങ്ങൾ ജീവിക്കും. അതുപോലെ എല്ലാരും കാണെ, അതുകൊണ്ട് അതിന് റെക്കോർഡൊന്നും വേണ്ട, സംശയമൊന്നുമില്ല. കാശിയിലുള്ളവർ മുഴുവൻ കണ്ടിരിക്കെ ഏകദേശം 280 വർഷത്തിൽ അദ്ദേഹത്തിനെ കാശിയിൽ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിനെ കാണാനായിട്ട് രാമകൃഷ്ണ പരമഹംസർ കാശിയിൽ പോയിട്ടുണ്ട്. ചിത്രമൊക്കെ നിങ്ങൾക്ക് കാശിയിൽ പോയാൽ കാണാം, ചില രാമകൃഷ്ണ മഠങ്ങളിലൊക്കെ കാണാം. ത്രൈലിംഗസ്വാമിയും രാമകൃഷ്ണ പരമഹംസരും കൂടെ ഇരിക്കണത്. വലിയൊരു ശരീരം, ഭീമാകാരമായിട്ടിരിക്കും. വലിയ യോഗിയാണ് അദ്ദേഹം. മൗനിയാണ്, മിണ്ടൊന്നുമില്ല. ത്രൈലിംഗസ്വാമി ചരിത്രം എന്ന് പറഞ്ഞ് രാമകൃഷ്ണ മിഷൻ തന്നെ ഒരു പുസ്തകം പ്രകാശിപ്പിച്ചിരുന്നു. ഇപ്പൊ അത് കിട്ടാനുണ്ടോ എന്നറിയില്ല. കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? രാമകൃഷ്ണ മിഷനിൽ ഇപ്പൊ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അത് കുറെ വർഷം മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോ സ്വാമികൾ, ഇപ്പോഴും സ്വാമിയുടെ സമാധിയൊക്കെ ഉണ്ട് കാശി ഗംഗാതീരത്തില്, ത്രൈലിംഗസ്വാമി മഠം. ശരിക്കും സ്പോട്ട് എനിക്ക് ഓർമ്മയില്ല. ഹരിചന്ദ് മണികർണിക ഘട്ടത്തിന്റെ ഒക്കെ അടുത്തായിട്ട് വരും, ആ വശത്തായിട്ട് വരും. സ്വാമി ചിലപ്പോ ഗംഗയുടെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും, ചിലപ്പോ ഗംഗയുടെ ഉള്ളിൽ കിടക്കും. നഗ്നനായിട്ടാണ് നടന്നിരുന്നത്. അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ കാശിക്ഷേത്രമാണ്. ചിലപ്പോ അദ്ദേഹം ചെയ്യുന്നതൊക്കെ കണ്ടാൽ നിഷിദ്ധമായിട്ട് തോന്നും. എന്താന്ന് വെച്ചാൽ കാശിയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ശിവലിംഗം ഉണ്ടേ, നടക്കുന്ന വഴിയിലൊക്കെ ശിവലിംഗമൊക്കെ ഉണ്ടാവും. ചിലപ്പോ ചില ശിവലിംഗത്തിന്റെ മുമ്പിലായിരിക്കും, മേലെ ആയിരിക്കും അദ്ദേഹം മൂത്രവിസർജനം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഉള്ളില് ഗംഗയല്ലാതെ വേറെ ഒന്നുമില്ല. നമ്മളുടെ ബുദ്ധിക്കാണ് അതൊക്കെ വികൃതമായിട്ട് തോന്നും. സ്വാമിയെ പല വിധത്തിലും പല ആളുകളും ടെസ്റ്റ് ചെയ്തു. ചുണ്ണാമ്പ് വെള്ളം കലക്കിയിട്ട് പാലാണെന്ന് പറഞ്ഞ് കൊണ്ടു കൊടുത്തു, സുഖമായിട്ട് കുടിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ ഈ കൊടുത്ത ആൾക്ക് ശരീരം മുഴുവൻ എരിയാൻ തുടങ്ങി. ബ്രിട്ടീഷ് റെക്കോർഡിലുള്ള ഒരു കഥയാണ്, അതെന്തോ ഒരു കേസിൽ വളരെ മിസ്റ്റീരിയസ് കേസായിട്ട് അത് റെക്കോർഡിൽ ഇപ്പോഴും ഉണ്ടെന്നാണത്. സ്വാമിയെ നഗ്നനായിട്ട് നടക്കണമെന്നൊക്കെ പറഞ്ഞ ആളുകൾ പറഞ്ഞ് പോലീസ് പിടിച്ച് ജയിലിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഇരുത്തി. കുറച്ചു നേരം കഴിഞ്ഞ് നോക്കുമ്പോ സ്വാമിക്ക് ജയിലിന്റെ ഉള്ളിലിരുന്നാൽ എന്താ, വെളിയിലിരുന്നാലെന്താ. പക്ഷെ വൈകുന്നേരം ഒരു സമയമാവുമ്പോ ഈ പോലീസ് കാണുന്നു സ്വാമി പുറത്തിറങ്ങി ഇങ്ങനെ പോണ്ട് നടന്ന് പോണ്ട്. കമ്പിയൊക്കെ അതേപോലെ ഉണ്ട്, ജയിൽ വാതിലൊക്കെ അതേപോലെ പൂട്ടിക്കിടക്കുന്നുണ്ട്. ദാറ്റ് വിച്ച് ഈസ് മാജിക് ടു ദ ഫൈനൈറ്റ് ഈസ് ലോജിക് ടു ദ ഇൻഫിനൈറ്റ്. അദ്ദേഹത്തിന് സ്ഥൂല ശരീരമൊന്നുമില്ല, ബാക്കിയുള്ളവരുടെ ദൃഷ്ടിയിലാണ് സ്ഥൂല ശരീരമൊക്കെ ഉണ്ടായിരുന്നത്. ചിലപ്പോ കൽക്കട്ടയിൽ കാണും അത്ര അദ്ദേഹത്തിനെ ചിലര്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ത്രൈലിംഗസ്വാമി അതിന് പറഞ്ഞു വന്നത് അദ്ദേഹത്തിന് ശരീരം മുഴുവൻ ഗംഗാജലമാണെന്നാണ് പറയുന്നത്. നമ്മള് ഈ സാധാരണ മനുഷ്യരെ വെച്ചുകൊണ്ട് റിസർച്ച് ചെയ്തിട്ടാണ് മനുഷ്യ ശരീരത്തിന്റെ അനോട്ടോമിയൊക്കെ പറയണത്. ബോഡി ഈസ് ഓൺലി ഇമാജിനേഷൻ, യുവർ സയൻസ് ഹാസ് ലിമിറ്റേഷൻസ്. അതിന് മേൽ അതിൽ ചിന്തിക്കാൻ പറ്റില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു അവധൂതൻ ഞങ്ങളുടെ അവിടെ ഉണ്ട്. രാവിലെ എണീറ്റ ചെങ്കൽപ്പൊടി സുഖമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കും, വാരി വാരി തിന്നണത് ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് ഒരു ദിവസത്തെ ഇഡ്ഡലി ശരിയില്ലെങ്കിൽ വയറ് കേടുവന്ന് പോകുന്നു. രാവിലെ തിന്നുന്നത് പിടിപ്പിടിയായിട്ട് വാരിയിട്ട് ചെങ്കൽപ്പൊടിയാണ്. നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ കുടിക്കും, മഴ വെള്ളം അവിടെ അവിടെ ചളി കെട്ടി നിൽക്കുന്നത് പ്ലാസ്റ്റിക് കവറിൽ എടുത്തിട്ട് കുടിക്കും. ഇതൊക്കെ സാധാരണ ആളുകളുടെ വ്യവഹാരത്തിന് പറ്റില്ല. പക്ഷേ പറയണത് ദേർ ഈസ് ഇൻഫിനിറ്റ് പോസിബിലിറ്റി. നമ്മൾ നമ്മളുടെ ശക്തിയെ അല്പമാക്കി 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 ഒരു ലിമിറ്റഡ് ഹ്യൂമൻ ബോഡിയെ വെച്ചുകൊണ്ട് അളന്നുകൊണ്ട് എല്ലാ ബോഡീസിനെയും ലിമിറ്റഡ് ആക്കുന്ന അറിവാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഉള്ളിലുള്ള അന്തര്യാമിയുടെ ഒരു സങ്കല്പമാണ് ശരീരം എന്നാണ് വേദാന്തം പറയുന്നത്. ഇറ്റ്സ് നോട്ട് എ സോളിഡ് തിങ് ഇറ്റ് ഈസ് മെയ്ഡ് ഓഫ് ദ സെയിം സ്റ്റഫ് വിത്ത് വിച്ച് ദ ഡ്രീം ഈസ് മെയ്ഡ് ഓഫ്. സങ്കല്പത്തിന്റെ ബലത്തിന് എന്തിനേയും മാറ്റിമറിക്കാൻ സാധിക്കുമെന്നാണ്. പക്ഷെ അതിനൊക്കെ അത്രയും തപസ് ഉള്ള ജീവൻ വികസിക്കും തോറും അതിൽ മാറ്റങ്ങളൊക്കെ വരും. എന്തായാലും ശരീരം തന്നെ കാശിക്ഷേത്രമായിട്ട് തീരുന്നു ജീവൻ മുക്തന്മാർക്ക്. കാശിക്ഷേത്രം ശരീരം, ത്രിഭുവന ജനനി വ്യാപിനി ജ്ഞാനഗംഗ, അവരുടെ ഉള്ളിൽ നിരന്തരം. അതുകൊണ്ടാണ് പരമേശ്വരന്റെ ശിരസിൽ നിന്നും ഗംഗ വീഴുന്നതായിട്ട് പറയണത്. ശിവമൗലിയിൽ നിന്നും ഗംഗ വീഴുന്നതായിട്ട് പറയണത് ജ്ഞാനികളുടെ, നിത്യനിരന്തരമായി ജ്ഞാനികളിൽ നിന്നും ഈ ഗംഗ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു, ഈ ആകാശഗംഗ. ആ ആകാശഗംഗ ഡയറക്റ്റായിട്ട് ഭൂമിക്ക് താങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് ശിവൻ അത് ഏറ്റെടുത്തു എന്നാണല്ലോ കഥ. ശിവൻ തന്നിൽ ഏറ്റെടുത്തിട്ട് കുറച്ചായിട്ട് പുറമേക്ക് വിട്ടുകൊടുക്കുകയാണ് അല്ലേ. അതായത് ആകാശഗംഗ എന്ന് വെച്ചാൽ ഭൂസ്പർശമേൽക്കാത്ത ജ്ഞാനപ്രവാഹമാണ്. ആ ജ്ഞാനപ്രവാഹം ജ്ഞാനികൾ സ്വാനുഭവത്തിൽ, ജ്ഞാനികളുടെ സ്വാനുഭവത്തിലുള്ളത് വാക്കിലൂടെ പുറത്തേക്ക് വരുമ്പോഴേക്കും വളരെ കുറച്ചായി പോകും. അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് റിസീവ് ചെയ്യാവുന്ന രീതിയിലാവുമ്പോഴേക്കും അത് വളരെ കുറച്ചായി പോകുന്നതാണ്. ശിവമൗലിയിൽ വീഴുന്നത് കുറച്ച് ചുവട്ടിലേക്ക്, ബിന്ദുസരസിലേക്ക് ശിവൻ വിട്ടുകൊടുത്തു എന്ന് പറയുന്നത്. അപ്പോ ഗംഗ എന്നുള്ളത് ഒരു വിധത്തിൽ ആധ്യാത്മികാർത്ഥത്തിൽ നമ്മളിൽ ഗൂഢമായി കിടക്കുന്ന എന്തോ ഒരു നമ്മളെ പവിത്രമാക്കുന്നതും നമ്മളുടെ ഉദ്ധാരണത്തിന് കാരണമാവുന്നതുമായ ചിത്ശക്തിയാണ്. സാധാരണ ജലമല്ല. നമ്മളൊക്കെ ഇപ്പൊ സാധാരണ ജലം തെളിച്ചിട്ട് ആളുകളെ പവിത്രമാക്കുമല്ലോ. വീട്ടിൽ എന്തെങ്കിലുമൊക്കെ അശുദ്ധി വന്നു കഴിഞ്ഞാൽ ശുദ്ധികലശം ചെയ്യും, എന്നിട്ട് വെള്ളം തെളിക്കും. ബാഹ്യമായിട്ട് വെള്ളം തെളിച്ച് ശുദ്ധമാക്കാവുന്നതാണ്. വൈദിക കർമ്മകാണ്ഡ കാലം മുതൽക്കുള്ള ഒരു സമ്പ്രദായമാണ് ജലത്തിനെ ശക്തിയുടെ ഒരു വാഹനമാക്കി മാറ്റുക എന്നുള്ളത്. സന്ധ്യാവന്ദനാദികാരികൾക്കൊക്കെ കാര്യങ്ങൾക്കൊക്കെ ജലം ഉപയോഗിക്കുന്നു. ജലത്തിന് മനുഷ്യരുടെ ചിത്തവൃത്തികളെ, തോട്ട്സ്, സൈക്കിക് എനർജിയെ ആകിരണം ചെയ്ത് എത്തിക്കാനുള്ള ശക്തിയുണ്ട് എന്നൊക്കെ ഇന്ന് വലിയ എന്താ സീക്രട്സ് ഓഫ് വാട്ടർ, മിസ്റ്ററീസ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞിട്ടും അതൊരു റിസർച്ച് ചെയ്ത് വലിയ പുസ്തകമായിട്ട് അതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ചന്ദ്രശേഖർ ഭാരതി സ്വാമികൾ പലർക്കും വിധിക്കുന്നത് എന്താന്ന് വെച്ചാൽ ചില സൂക്കേടിനൊക്കെ അദ്ദേഹം മരുന്ന് പറയും, ചില സൂക്കേടിനൊക്കെ അദ്ദേഹം മന്ത്രം വിധിക്കും. മണിമന്ത്ര ഔഷധം എന്നാണ് ഋഷികളുടെ സമ്പ്രദായം. ചന്ദ്രശേഖർ ഭാരതി സ്വാമികൾ പലർക്കും സൂക്കേടിന് വിധിക്കുന്നത് പാത്രത്തിൽ ജലം വെച്ചിട്ട് ശ്രീരുദ്രൻ ജപിക്കുക അല്ലെങ്കിൽ ഗായത്രി ജപിക്കുക, എന്നിട്ട് ആ ജലം ദിവസം കുടിക്കാൻ കൊടുക്കുക, അഭിഷേകം ചെയ്യുക എന്നൊക്കെയാണ്. ആദ്യമൊക്കെ നമുക്ക് നമ്മളുടെ റാഷണൽ ബ്രെയിൻ, അതായത് ഒരു 10 വർഷം മുമ്പ് വരെ ഏകദേശം ഒരു 50-100 വർഷമായിട്ട് തുടങ്ങിയിട്ട് യുക്തി വിചാരത്തിന്റെ കാലമായിരുന്നു. ഇപ്പൊ അത് അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പോ യുക്തിക്ക് അപ്പുറമുള്ളതൊക്കെ ആളുകള് ശ്രദ്ധിച്ചു തുടങ്ങിക്കഴിഞ്ഞു. എന്താണ് ചന്ദ്രശേഖര ഭാരതി സ്വാമികളുടെ ഈ കഥ ആദ്യം കേൾക്കുമ്പോഴൊക്കെ നമുക്ക് ഇതൊരു ശ്രദ്ധാവിശ്വാസം കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമാണെന്നാണ്. അതുകൊണ്ട് വ്യാധികളൊക്കെ മാറിയതായിട്ടൊക്കെ അദ്ദേഹത്തിന്റെ അനക്ഡോട്സ് കഥകളൊക്കെ വരും. അപ്പൊ ഈ ജലത്തിന് ഒരു ആഗിരണം ചെയ്യുന്ന ഒരു വസ്തുവായിട്ട് ഉപയോഗിച്ച് ആ ജലം കൊണ്ട് പലതും ചെയ്യുക എന്നുള്ളത് കർമ്മകാണ്ഡ ഭാഗത്തിലുള്ളതാണ്. ആ ജലത്തിനെയാണ് എല്ലാത്തിനെയും പവിത്രമാക്കാനും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, തെളിച്ചിട്ടുമൊക്കെ. ഇവിടുന്ന് കൊണ്ടുപോയിട്ട് ബുദ്ധമതത്തിലും അതുണ്ടായി. യേശുക്രിസ്തു 13-ാമത്തെ വയസ്സിന് ശേഷം ഇന്ത്യയിലേക്ക് വന്ന് ഇവിടെ വന്ന് കുറച്ചു കാലം ബുദ്ധമതവും അതും ഇതുമൊക്കെ പഠിച്ചിട്ട് ഏകദേശം 28-ാമത്തെ വയസ്സോടുകൂടിയാണ് തിരിച്ചങ്ങോട്ട് പോണത്. ആ കഥയൊക്കെ ഇന്നൊക്കെ ഗവേഷണം ചെയ്ത് എല്ലാവരും പുറത്തു കൊണ്ടുവന്ന് കഴിഞ്ഞു. അതൊക്കെ അത് ക്രിസ്ത്യാനിറ്റിയുടെ അടിത്തറ തന്നെ ഇളക്കിക്കളയുന്ന ഫാക്ട്സാണ്. അപ്പൊ ക്രിസ്തു ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് സ്നാതകനായിട്ടുള്ള യോഹന്നാൻ, ജോൺ ബാപ്റ്റിസ്റ്റ് ജോൺ, മൂപ്പരിവിടെ വന്നിട്ട് ഇവിടുത്തെ വൈദിക സമ്പ്രദായമൊക്കെ കൊണ്ടുപോയി അവിടെ പോയി മുറ്റും പ്രാകൃതമായിരിക്കുന്ന ആളുകളെ ഇത്തിരി ഒന്ന് വഴിക്ക് കൊണ്ടുവരാനായിട്ട് ഇതേ പരിപാടി മൂപ്പര് അവിടെ പോയിട്ട് ആ ജോർഡാൻ നദിയിൽ വെള്ളം എടുത്തിട്ട് തെളിക്കുക, ശുദ്ധമാക്കുക, ഓരോരുത്തരെ ജ്ഞാനസ്നാനം ചെയ്യിക്കുക എന്നൊക്കെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി തുടങ്ങി. അപ്പോഴാണ് ക്രിസ്തു വരുന്നതിന് മുമ്പ് അയാൾ പോയി ചെയ്യുമ്പോ അയാൾ ഒരു വാക്ക് പറയുന്നുണ്ട്, ഹിയർ ഐ ബാപ്റ്റൈസ് യു വിത്ത് വാട്ടർ, ദേർ കംസ് എ പേഴ്സൺ ഹു വിൽ ബാപ്റ്റൈസ് യു വിത്ത് ദ വാട്ടർ ഓഫ് സ്പിരിറ്റ്. ചൈതന്യം കൊണ്ട് നിങ്ങളെ പവിത്രമാക്കുന്ന ചൈതന്യത്തിന്റെ ഗംഗ, ചൈതന്യത്തിന്റെ ജലം, ഈ വാക്കുകളൊക്കെ തന്നെ വൈദികമാണ്. ചൈതന്യത്തിന്റെ ജലം കൊണ്ട് നിങ്ങളെ പവിത്രീകരിക്കാനുള്ള ആള് എന്നാണ്. അപ്പൊ ചൈതന്യ പുഷ്പം, ഇതൊക്കെ വാക്കുകളാണ്, ലളിതാ സഹസ്രനാമത്തിലുണ്ട്. ദേവിയെ എങ്ങനെ ആരാധിക്കണം എന്ന് വെച്ചാൽ ചൈതന്യാർഘ്യ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ, ചൈതന്യമായ കുസുമം കൊണ്ടും ചൈതന്യമായ അർഘ്യം, ജലമെടുക്കുമ്പോ ചൈതന്യർഘ്യം കൊടുക്കുകയാണെന്നാണ്. അപ്പൊ ആ ചൈതന്യത്തിന്റെ ഒരു ചേതനയുടെ ഒഴുക്കിനെയാണ് ഗംഗ എന്ന് ഇവിടെ പറയണത്. ജ്ഞാനപ്രവാഹ ഗംഗ, ഒരു സ്രോതസ്, ആത്മസ്രോതസ് എന്നൊക്കെ ഭാഗവതം പറയണു. ആ സ്രോതസ്സിനെ അകമേക്ക് കാണുന്നു. ആ സ്രോതസ് തന്നെ ശബ്ദബ്രഹ്മമെന്നും പറയാം, ചിത്ശക്തി എന്നും പറയാം. ഭാഗവതത്തിൽ ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിക്കുമ്പോൾ അവിടെ പറയുന്നു, ഒരു താമര വളയത്തിന്റെ ഉള്ളിലുള്ള, തണ്ടിന്റെ ഉള്ളിലുള്ള വളരെ ചെറിയ നാര് കണക്ക് നമ്മളുടെ വ്യക്തിമണ്ഡലത്തിന് പുറകിൽ ഒഴുകുന്ന ആ സ്രോതസ്, ആ ശബ്ദബ്രഹ്മ സുദുർഭാവ്യം പ്രാണേന്ദ്രിയ മനോമയം എന്ന് പറഞ്ഞ് ഭഗവാൻ തുടങ്ങുന്ന ഒരു ഭാഗമുണ്ട് ഭാഗവതത്തിൽ. അതുപോലെ ആ സ്രോതസ് നമ്മളുടെ ബോധമണ്ഡലത്തിനു പുറകിൽ അതിനെ, അതുമായി സമ്പർക്കം ഏർപ്പെടുമ്പോൾ നമ്മളെ പവിത്രീകരിക്കുന്നതായിട്ടുള്ള ഒരു ഗംഗ, അറിവിന്റെ ഗംഗ, ചിത്ശക്തി, ശാരദ, ഗൂഢമായിട്ട് ഉള്ളിലിരിക്കുന്നു. ആ ശക്തിയുടെ സമ്പർക്കം കൊണ്ട് ത്രിഭുവന ജനനീ, അവളാണ് ത്രിഭുവന ജനനീ എന്നാണ്. എന്നുവെച്ചാൽ ത്രിഭുവനം മുഴുവൻ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ആ ചിത്ശക്തി പതുക്കെ 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 സ്ഥൂലമാവുകയും ചിത്തമാവുകയും ചെയ്ത് അത് സങ്കല്പത്തിനെ വെളിയിൽ വിട്ട് മനസ്സായി മാറി കൂടുതൽ സ്ഥൂലമായി ഇന്ദ്രിയങ്ങളായി മാറി കൂടുതൽ സ്ഥൂലമായി ശരീരമായി മാറി ഇന്ദ്രിയങ്ങളിലൂടെ പ്രപഞ്ചത്തേക്ക് വ്യാപിച്ച് പ്രപഞ്ചമായി വിസ്തരിച്ച് മുമ്പിൽ നിൽക്കണം. അപ്പൊ ത്രിഭുവന ജനനിയാണവൾ, ത്രിഭുവനത്തിനെയും ജനിപ്പിക്കുന്നവളാണ് ഈ ചിത് ശക്തി. അകമേയുള്ള ചൈതന്യത്തിൽ നിന്നും പുറപ്പെടുന്ന ഈ ചിത് ശക്തി അതാണ് ത്രിഭുവന ജനനി. വ്യാപിനീ ജ്ഞാനഗംഗ, ജ്ഞാനിയിൽ സത്യത്തിനെ കണ്ടെത്തിയ ആളിൽ ഇവൾ സർവത്ര വ്യാപിച്ചു നിൽക്കുന്നു. വ്യാപിനീ ജ്ഞാനഗംഗ. അപ്പോ എന്താവുന്നു, ഹൃദയത്തിൽ ഭഗവത് സാക്ഷാത്കാരം ഏർപ്പെടുമ്പോ കാശിക്ഷേത്രം ശരീരം, ത്രിഭുവന ജനനി വ്യാപിനി ജ്ഞാനഗംഗ, നമ്മളിൽ രണ്ട് വസ്തുക്കളെ നമ്മൾ കാണും. ഒന്ന് നിശ്ചലമായ തത്വം, രണ്ട് ആ നിശ്ചലമായ തത്വത്തിൽ നിന്നും പുറപ്പെടുന്ന ഒരു ശക്തി. ആ ശക്തിയുടെ കയ്യിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ശക്തിയെ തന്നെയാണ് ഈശ്വരൻ എന്നും പറയുന്നത്. ആ ശക്തിയെ ആശ്രയിച്ചു കൊണ്ടാണ് നമ്മൾ ലോകജീവിതവും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. അതുകൊണ്ടാണ് സത്യദർശികളായ ജ്ഞാനികൾ പോലും ലോകത്തിൽ പിക്കാലത്ത് ജീവിക്കുമ്പോൾ ഭക്തിയെ ആശ്രയിച്ചുകൊണ്ട് ശരണാഗതരായിട്ട് ശരണാഗതിയെ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നു. അപ്പോൾ ആ ശക്തിയുടെ കയ്യിൽ അവരുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഉപാധികളുടെയും ഒക്കെ ചാർജ് ആ ശക്തിയുടെ കയ്യിലാണ്. ത്രിഭുവന ജനനി വ്യാപിനി ജ്ഞാനഗംഗ, എല്ലാ തീർത്ഥക്ഷേത്രങ്ങളും ശരീരത്തിൽ ആവിർഭവിക്കുന്നു. തീർത്ഥക്ഷേത്രങ്ങളൊക്കെ ശ്രദ്ധാപ്രധാനമാണ്. ശ്രദ്ധയില്ലാത്ത തീർത്ഥക്ഷേത്രങ്ങളിലേക്ക് പോയിട്ട് കാര്യമല്ലല്ലോ. നാരദ മഹർഷി അതാണ് പറയണത്. ഭാഗവതത്തില് ഞാൻ ഭൂമിയിലൊക്കെ സഞ്ചരിച്ചു നോക്കി, തീർത്ഥക്ഷേത്രങ്ങളിലേക്ക് പോയി നോക്കി, തീർത്ഥങ്ങളും ഇല്ല, അപ്പോ ഒന്നുമില്ല, ആർക്കും ഒരു ശ്രദ്ധയില്ല, എല്ലാവരും കച്ചവടം ചെയ്യാനാണ് ഇപ്പൊ തീർത്ഥക്ഷേത്രങ്ങളിലൊക്കെ നിൽക്കുന്നത് എന്നൊക്കെ പത്മപുരാണത്തില് നാരദ മഹർഷി പറയുന്നു. എന്ന് വെച്ചാൽ പത്മപുരാണം ഏത് കാലത്ത് എഴുതിയോ എന്നറിയില്ല. ഈ കാലത്ത് നമ്മൾ കാണുന്ന പോലെയൊക്കെയാണ് പത്മപുരാണത്തിൽ അന്ന് എഴുതി വച്ചിരിക്കുന്നത്. എന്തായാലും എന്തൊക്കെ തന്നെ പാശ്ചാത്യ ഗവേഷകന്മാര് ഈ പുരാണമൊക്കെ പിൽക്കാലത്ത് എഴുതിയതാണ് എന്ന് പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ചാലും 100 വർഷം പഴക്കുണ്ടെങ്കിൽ പോലും ആശ്ചര്യമാണ്. കാരണം 100 വർഷം മുമ്പ് പോലും ഇങ്ങനെയൊന്നും ആയിട്ടില്ല. 100 വർഷം പോട്ടെ, 1000-2000 വർഷം നമുക്ക് കണക്കാക്കേ വേണ്ട. എന്നാലും പറയാം, അവരെന്തൊക്കെ തന്നെ ഗവേഷണം ചെയ്ത് ഈ പുരാണങ്ങളൊക്കെ ആധുനിക കാലത്ത് എഴുതപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് സ്ഥാപിച്ചാലും 100 വർഷം എന്നൊന്നും പറയാൻ പറ്റില്ല. ആ പുരാണം ഇന്നത്തെ തീർത്ഥക്ഷേത്രങ്ങളെയൊക്കെ വർണ്ണിക്കുകയാണ്. അതായത് ഏകദേശം ഈ 50-60 വർഷങ്ങൾക്കിടയിലാണ് തീർത്ഥക്ഷേത്രങ്ങനായിരിക്കുന്നത്. തപോവനസ്വാമിയുടെ ജീവചരിത്രം നോക്കിയാൽ കാണാം, ആദ്യം അദ്ദേഹം പോകുമ്പോൾ ഋഷികേശിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല, പിന്നീട് കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഋഷികേശൊക്കെ മാറിയിരുന്നു. അപ്പൊ തീർത്ഥക്ഷേത്രങ്ങളൊക്കെ തന്നെ ശ്രദ്ധാശൂന്യമായ കച്ചവടക്കാരുടെ കയ്യിൽ പോകുമെന്നും തീർത്ഥക്ഷേത്രങ്ങൾ മുഴുവൻ അപവിത്രീകൃതമായിട്ട് തീരുമെന്നും സാധുക്കൾ ഒരിടത്തും ഉണ്ടാവില്ലെന്നും തീർത്ഥക്ഷേത്രങ്ങളൊന്നും സാധുക്കളെ കാണാൻ പറ്റില്ലെന്നും കലിയുടെ ദോഷമൊക്കെ പറഞ്ഞു വരികയാണ് നാരദൻ. അപ്പൊ തീർത്ഥക്ഷേത്രങ്ങൾ പോയി ആളുകൾക്ക് സമാധാനം ഉണ്ടാവുക വിഷമാണെന്നും ഒക്കെ കണ്ടിട്ടാണ് അത്ര ഈ ഭാഗവത എഴുതിയത്. കാരണം തീർത്ഥക്ഷേത്രത്തിൽ പോകുന്നത് ഭക്തി ഉണ്ടാവാനാണ്, സത്സംഗം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അവിടെ പോയി ഇതൊന്നും കിട്ടിയിട്ടില്ലെങ്കിലോ, കുറെ പണ്ടാസം മാത്രം ഉണ്ടെങ്കിലോ, അവർ പിടിച്ചുകൊണ്ടുപോകും വഴിയിൽ കാണുമ്പോഴേക്കും ആളുകളെ. അപ്പൊ തീർത്ഥക്ഷേത്രങ്ങള് എവിടെയുണ്ട് എന്ന് വെച്ചാൽ തീർത്ഥക്ഷേത്രങ്ങളിൽ പോയി എനിക്ക് ഭക്തി വരണം, ശ്രദ്ധാ വരണം, ഗുരുഭക്തി വരണം, ഇതൊക്കെ വരണം. തീർത്ഥക്ഷേത്ര യാത്ര കൊണ്ട്, തീർത്ഥയാത്ര കൊണ്ട് അതൊക്കെ എനിക്ക് ഇരിക്കുന്ന സ്ഥലത്ത് ഉള്ളിൽ തന്നെ സദ്ഗ്രന്ഥ പാരായണം കൊണ്ടും സത്സംഗം കൊണ്ടും ഒക്കെ കിട്ടുമെങ്കിൽ തീർത്ഥയാത്ര വേണ്ട എന്നാണ്. അവിടെ പോയിട്ട് ഇതൊക്കെ നശിക്കുകയാണെങ്കിൽ, അവിടെ പോയിട്ട് ഉള്ളതും പോവുകയാണെങ്കിൽ, ഇവിടെ ഇരുന്നു കൊണ്ട് അതൊക്കെ കിട്ടുമെങ്കിൽ അത് മതി. അതിനാണ് ഭക്തിശ്രദ്ധാ ഗയേയം. ഭക്തി ശ്രദ്ധ, ഭക്തി എന്നുള്ളത് ഇവിടെ ഈ ശ്ലോകത്തിൽ ഗംഗയ്ക്ക് വിശേഷണമായിട്ടും പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധാഭക്തിയായിട്ട് ഒറ്റ വാക്കായിട്ടും നമുക്കെടുക്കാം. ഭക്തി എന്നുള്ളത് ഗംഗയ്ക്ക് വിശേഷണമായിട്ട് എടുക്കുകയാണെങ്കിൽ ജ്ഞാനസ്വരൂപിണിയായ ഗംഗ, ഗംഗാപ്രവാഹം, നമ്മൾ ആ കറണ്ട് എന്ന് പറഞ്ഞു, ആ കറണ്ട് എന്താണ്? ഭക്തി തന്നെയാണെന്നാണ്. വാസ്തവത്തിൽ ഭക്തി യോഗം എപ്പോ ഭക്തി ഉള്ളിൽ ഉദിക്കുന്നു, അഹങ്കാരത്തിന്റെ ക്ഷയം ഏർപ്പെടുമ്പോ നിത്യനിരന്തരമായ പ്രേമപ്രവാഹമാണല്ലോ ഭക്തി. സ ഈശ്വര അനിർവചനീയ പ്രേമസ്വരൂപ, അനിർവചനീയ പ്രേമസ്വരൂപനായ ഭഗവാന്റെ അടുത്ത് നിത്യനിരന്തരമായ പ്രേമപ്രവാഹം. പ്രേമത്തിന് വിച്ഛിത്തി ഇല്ലാതാവണത് എപ്പോഴാ? വ്യക്തിത്വം ഇല്ലാതാവുമ്പോ. അവിടെ ഭഗവാനേ ഉള്ളൂ, ഭഗവാന്റെ സ്വരൂപം തന്നെ പ്രേമമാണ്, പ്രിയമാണ്. അത്തരത്തിലുള്ള പ്രിയമേ സ്വരൂപമായിട്ടുള്ള ഭക്തി തന്നെ ഗംഗ. പിന്നെ ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലും ഉള്ള ആദരവ്, സത്യബുദ്ധിയാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. ഈ വാക്കിനെ വേറെ ഒരു ഭാഷയിലും ട്രാൻസ്ലേഷൻ സാധ്യമല്ല. ഫെയ്ത്ത്, ഡിവോട്ട് ഫെയ്ത്ത്, ഡിവോട്ടഡ് ഫെയ്ത്ത് എന്തൊക്കെ പറയുന്നുണ്ട് നമ്മളിപ്പോ, ആ ഒറ്റ വാക്കില്ല വേറെ ഭാഷയിൽ. ശ്രദ്ധ എന്നുള്ള വാക്കിന് വേറൊരു വാക്ക് നമുക്ക് പറയാനില്ല. വേദത്തില് ശ്രദ്ധാസൂക്തം എന്ന് ശ്രദ്ധയെ സ്തുതിച്ചുകൊണ്ട് തന്നെ സൂക്തമൊക്കെ ഉണ്ട്. ഒരാളിൽ അധ്യാത്മശ്രദ്ധ ഉദിക്കുന്നത് എപ്പോഴാണ്? തപസ്സുകൊണ്ടാണെന്നാണ് വേദം പറയുന്നത്. തപസ്സുകൊണ്ട് ഏറ്റവും വലിയ നേട്ടം ഈ ശ്രദ്ധ എന്ന് പറയുന്ന ശക്തി ഉദിക്കുന്നു. സൂര്യൻ പ്രകാശിക്കുന്നു, അതുകൊണ്ട് മേഘമുണ്ടാവുന്നു, അതുകൊണ്ട് മഴ പെയ്യുന്നു, മഴ കൊണ്ട് പർജന്യൻ, മഴ കൊണ്ട് ഓഷധി വനസ്പതികൾ ഉണ്ടാകുന്നു, ഓഷധി വനസ്പതികൾ കൊണ്ട് അന്നം ഉണ്ടാവുന്നു, അന്നം ഭക്ഷിച്ച് പ്രാണനുണ്ടാവുന്നു, പ്രാണൻ കൊണ്ട് ബലമുണ്ടാവുന്നു, ബലം കൊണ്ട് തപസ് ചെയ്യുന്നു, തപസ്സുകൊണ്ട് ശ്രദ്ധ ഉദിക്കുന്നു എന്നാണ്. യാഭിരാദിത്യസ്തപതി താഭി പർജന്യോ വർഷതി പർജന്യേനോഷധി വനസ്പതയ പ്രജായന്തി ഓഷധി വനസ്പതിഭിരന്നം ഭവതി അന്നേന പ്രാണാഹ പ്രാണൈർ ബലം ബലേന തപസ് തപസാ ശ്രദ്ധ. അങ്ങനെ പടിപടിയായി വന്ന് ശ്രദ്ധയാ മേധ, മേധയാ മനീഷ, മനീഷയാ മനഃ, മനസാ ശാന്തി, ശാന്ത്യാ ചിത്തം, ചിത്തേന സ്മൃതി, സ്മൃത്യാ സ്മാരം, സ്മാരേണ വിജ്ഞാനം, വിജ്ഞാനേന ആത്മാനം വേദയതി എന്ന് പടിപടിയായിട്ട് ആത്മജ്ഞാനം വരെ കൊണ്ടാക്കുന്ന ശ്രദ്ധാശക്തി സ്തുതിക്കാണ് വേദം. അപ്പൊ ശ്രദ്ധ എന്ന് പറയണത് തപസ്സുകൊണ്ട് മനുഷ്യനിൽ ശുദ്ധമായി ഭഗവത് വിഷയത്തിലും ഗുരുവിന്റെ അടുത്തും ഒക്കെ വരുമ്പോഴാണ് അതിന് ശ്രദ്ധയെന്ന് പേര്. അത് ലോകവിഷയങ്ങളിലൊക്കെ ആവുമ്പോൾ ആസക്തി എന്ന് പേര്. ഒരേ എണ്ണ ക്രൂഡ് ഓയിൽ എന്ന് പറയും, മണ്ണിന്ന് കുഴിച്ചെടുക്കുമ്പോൾ അല്ലെ, അത് റീഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ മണ്ണെണ്ണ കെറോസിൻ, പിന്നെ അത് റീഫൈൻ ചെയ്തുകൊണ്ട് വന്നിട്ടാണ് പലതര എണ്ണകളാക്കി മാറ്റിയിട്ട് ഡീസലായിട്ടും പെട്രോളായിട്ടും പിന്നെ പ്ലെയിനില് പറക്കാനുള്ള ഇന്ധനമായിട്ടും പിന്നെ റോക്കറ്റ് വിടാനുള്ള ഇന്ധനമൊക്കെ ആയിട്ടും മാറ്റുന്നത് ഒരേ ക്രൂഡ് ഓയിലിനെയാണ് റിഫൈൻ ചെയ്ത് കൊണ്ടുവരുന്നത്. അതേപോലെ അകമേയുള്ള ഒരേ ചിത്തം, ആസക്തിയായി വിഷയവാസനയായി ആഗ്രഹങ്ങളായി ഒക്കെ ഇരിക്കുന്ന അതേ ഊർജം തന്നെയാണ് ശുദ്ധമാവും തോറും ഭക്തിയായിട്ടും ആദരവായിട്ടും ശ്രദ്ധാശക്തിയായിട്ടും അവസാനം ചിത്തശക്തിയായിട്ടും പിന്നെ ആത്മാനുഭവമായിട്ടും മാറുന്നത്. അപ്പോ ശ്രദ്ധ എന്ന് പറയണത് ആരിലെങ്കിലും ഉദിച്ചാൽ അയാൾ ഇനി ഗയ സന്ദർശിക്കേണ്ട ആവശ്യമില്ല. ഈ ശ്രദ്ധ ഉദിക്കുന്നത് തന്നെ ഗയ, ശ്രദ്ധാ ഗയാ.